നെഹെമ്യാവിന്റെ കാലത്താണ് മലാക്കി തന്റെ ശുശ്രൂഷ നിർവഹിച്ചതെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. പ്രവാസത്തിലായിരുന്ന യഹൂദന്മാർ സ്വദേശത്തേക്ക് മടങ്ങി വന്നു കഴിഞ്ഞ് 100 വർഷങ്ങൾക്ക് ശേഷം പ്രവാചകൻ സമൂഹത്തിലെ തിന്മകളെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്നു. ജനത്തിന്റെ മധ്യസ്ഥന്മാരായിരുന്ന പുരോഹിതന്മാരുടെ വീഴ്ചയാണ് രൂക്ഷമായ വിമർശനത്തിന് വിധേയമായത്. എന്തായിരുന്നു കുറ്റമെന്നറിയാമോ? കണ്ണുപൊട്ടിയതിനെയും മുടന്തിയതിനെയും ദീനം പിടിച്ചതിനെയും അവർ യാഗം കഴിക്കുന്നു. യഹോവ നേതാക്കന്മാരോട് പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്നലെ നാം മലാക്കി പ്രവചനം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ പഠിച്ചതായിരുന്നല്ലോ. ഇന്ന് 6 മുതലുള്ള വാക്യങ്ങൾ പഠിക്കണം. അതിനു മുൻപ് ഓർപ്പിക്കട്ടെ, നിങ്ങൾ ഈ പഠിക്കുന്ന ഭാഗം വളരെ ശ്രദ്ധിച്ചു വായിക്കുന്നത് വളരെയേറെ പ്രയോജനം ചെയ്യും. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. അതിന് നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. മകൻ അപ്പനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഇസ്രായേലിലെ ഒരു പ്രത്യേക വ്യക്തിക്ക് താൻ പിതാവായിരുന്നു എന്ന് ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല. മോശയെക്കുറിച്ചും ദാവീദിനെക്കുറിച്ച് പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധം അവർ യഹോവയുടെ ദാസന്മാർ എന്ന് മാത്രമാകുന്നു. പക്ഷേ ആ രാജ്യത്തെ മുഴുവനായും ദൈവം തന്റെ മകനായി സംബോധന ചെയ്യുന്നു. അവന് ആ രാജ്യത്തോട് ഈ ബന്ധമുണ്ടെന്ന് അവൻ അവരെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. തങ്ങളെക്കുറിച്ച് ദൈവം ഇങ്ങനെ പറഞ്ഞതിൽ അവർ വളരെയധികം നീരസപ്പെട്ടിരിക്കുകയാണ്. അവർ പറയുന്നത്, അയ്യോ ഇതെന്തുവാണ്, ഈ പറയുന്നത് എന്തുവാണ്, ഞങ്ങളെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്, ഞങ്ങൾ എത്ര നല്ലവരാണെന്നറിയാമോ, ഞങ്ങൾ എന്തു കുഴപ്പം കാണിച്ചെന്നാണ് ഈ പറയുന്നത്. അല്ലെങ്കിലും നല്ലത് മാത്രം ചെയ്തു നടന്നാലും എപ്പോഴും കുറ്റം മാത്രമേ പറയൂ. ഞങ്ങൾ മുടങ്ങാതെ ദേവാലയത്തിൽ പോകും, ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി നമസ്കരിക്കും, ഒറ്റ ആചാരക്രമം പോലും മുടങ്ങാതെ ഞങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്, എല്ലാ ആഴ്ചയും കുമ്പസാരിക്കുന്നുണ്ട്, സാക്ഷ്യം പറയുന്നുണ്ട്, തിരുവത്താഴം കൊള്ളുന്നുണ്ട്. എത്ര വിശ്വസ്തയോടാണ് ഇവയെല്ലാം ചെയ്യുന്നതെന്നറിയാമോ? ഇതല്ലേ നമ്മുടെ വാദം? മലാക്കിയുടെ സമയത്ത് പുരോഹിതന്മാർ പറഞ്ഞത്, ഈ രാഷ്ട്രത്തിന്റെ തൂണുകളാണ് ഞങ്ങൾ, ഞങ്ങളില്ല എങ്കിൽ ഈ രാഷ്ട്രം നിലം പതിക്കുമെന്ന് ചുരുക്കം. എന്നിട്ടും ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് പറയുവാൻ നിനക്ക് ധൈര്യം വന്നല്ലോ ദൈവമേ. ഞങ്ങൾ നിന്റെ നാമം എങ്ങനെ തുച്ഛീകരിക്കുന്നു എന്നാണ് ദൈവമേ നീ പറയുന്നത്? മക്കൾ മാതാപിതാക്കളെ ബഹുമാനിച്ചിരുന്നത് കാണണമെങ്കിൽ നാം പ്രാചീന കാലത്തേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്നത് സത്യമാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ആ അപരിഷ്കൃത സമയത്തേക്ക് ഇല്ലേ, ആധുനിക ചിന്താഗതിയും പരിഷ്കൃതരെന്ന് നടിക്കുന്നവരുടെ ചിന്താഗതിയും മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതില്ല എന്നത്രേ. ഇതാണല്ലോ നമ്മുടെ സമൂഹങ്ങളിൽ ഇന്ന് കണ്ടുവരുന്നത്, മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത ജനം. അങ്ങനെ ബഹുമാനിക്കത്തക്ക വിധം ഒന്നുമില്ല എന്നാണ് യുവജനങ്ങൾക്ക് തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ ബഹുമാനിക്കാത്ത വിധം സംസാരിക്കുന്നു. അതൊരു ഫാഷനായി മാറിയിരിക്കുകയാണ്. പക്ഷേ മലാക്കിയുടെ സമയത്തൊക്കെ ജനം മാതാപിതാക്കളെ ബഹുമാനിച്ചിരുന്നു. അതുകൊണ്ട് ദൈവം അതൊരു ഉദാഹരണമായി എടുത്തു കാണിച്ച് സംസാരിക്കുകയാണ്. ഒരു മകൻ തന്റെ അപ്പനെ ബഹുമാനിക്കും, ഒരു ദാസൻ തന്റെ യജമാനനെ ബഹുമാനിക്കും, പക്ഷെ നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നില്ല. ഈ പറഞ്ഞത് ആ ജനത്തിന് ശരിക്കും ഏൽക്കേണ്ടതാണ്. പക്ഷേ അവരിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ല. കാരണം വളരെ കഠിനമായ ഒരു പുറന്തോട് അവർ അണിഞ്ഞിരുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അവരുടെ തൊലിയുടെ കട്ടി ഭയങ്കരമായിരുന്നു കേട്ടോ. അവർ ധിക്കാരികളായ, അഹങ്കാരികളായ, സ്വയസംതൃപ്തിക്കാരായ ഒരു കൂട്ടം ജനമായിരുന്നു. അവരോട് താങ്കൾക്കൊന്നും പറഞ്ഞു ഫലിപ്പിക്കുവാൻ സാധ്യമല്ല. ഇന്നത്തെ യുവതലമുറയുടെ മാത്രമല്ല, സകല മനുഷ്യരുടെയും ഒരു യഥാർത്ഥ ചിത്രമാകുന്നു അതെന്ന അഭിപ്രായമാകുന്നു എനിക്കുള്ളത്. യൗവനക്കാർ പറഞ്ഞാൽ കേൾക്കാത്തവരാകുന്നു എന്നാണ് എല്ലായിടത്തും എല്ലാവരും ചിന്തിച്ചിരിക്കുന്നത്. പ്രായമുള്ളവരോ? നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞാൽ മതിയാകും. പ്രായമുള്ളവരും പറഞ്ഞാൽ കേൾക്കാത്തവർ തന്നെയാണ്. അവർ ദൈവം പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല, അനുസരിക്കുന്നില്ല. ദൈവം മലാക്കിയുടെ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ എന്റെ നാമം തുച്ഛീകരിക്കുന്നു എന്ന്. അത് കേട്ടപ്പോൾ ഉള്ളിൽ കൊത്തുകൊണ്ടതുപോലെ അവർ അങ്ങ് അഭിനയിക്കുകയാണ്. അയ്യോ, ഇവൻ എന്താണ് ഈ പറയുന്നത്? അവൻ പറയുന്നത് അവർക്കറിയാൻ പാടില്ലാത്ത എന്തോ ആകുന്നു എന്ന വിധത്തിലാണ് അവരുടെ സംസാരം. ഇനിയും തുറന്നു പറഞ്ഞാൽ, ആ സമയത്ത് നിങ്ങൾ യെരുശലേമിൽ ഉണ്ടായിരുന്നെങ്കിൽ പുരുഷാരൻ ദേവാലയത്തിലേക്ക് തള്ളിക്കയറുന്ന കാഴ്ച നിങ്ങൾ കണ്ടേനെ. എന്തൊരു ജനത്തിരക്ക്! അവർ അവരുടെ യാഗങ്ങളുമായി വരികയായിരുന്നു. അവരെല്ലാം ആ ആചാരക്രമങ്ങളിലൂടെ തെറ്റാതെ പോകുന്നുണ്ടായിരുന്നു. തങ്ങൾ വളരെയധികം ഭക്തരെന്ന് കാണിക്കുവാൻ അവർ പുറമെ വേണ്ടതെല്ലാം ചെയ്തു. ഭക്തിനിർഭരമായ അവരുടെ പ്രകടനങ്ങൾ ഒന്നും പറയണ്ട, എന്തൊരു ആകർഷകമായിരുന്നെന്നോ! അത് കണ്ടിട്ട് നാമെല്ലാം പറഞ്ഞേനേയും, ഇതേതായാലും ജീവനുള്ള ഒരു കൂട്ടം തന്നെ, യഥാർത്ഥ ചൈതന്യമുള്ള ഒരു ഗ്രൂപ്പ്. അവർ തീർച്ചയായും ദൈവത്തെ ആരാധിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ ജനം ദൈവത്തിൽ നിന്നും വളരെ ദൂരത്തിലായിരുന്നു. ഉള്ളിൽ അവർ ദൈവനാമത്തെ തുച്ഛീകരിച്ചിരുന്നു. ഇന്നും ഇതല്ലേ നാം പലയിടത്തും കാണുന്നത്? ആരാധിക്കുന്നത് കണ്ടാൽ എന്തൊരു ചൈതന്യം! തമ്പേറിന്റെ ശബ്ദം മൈലുകൾക്കപ്പുറം കേൾക്കാം. താളവും മേളവും ഉയർന്നുയർന്നു നിൽക്കുന്നു. പാട്ടോ? ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. പക്ഷേ ഈ ആരാധനക്കാരി സ്വന്തം സഹോദരിയോട് ഉരിയാടിയിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. ആരാധന കണ്ടാൽ എന്തൊരു ജീവൻ! ആ ചൊല്ലും ചൊലുത്തും മണികിലുക്കും കേട്ടില്ലേ, എന്തൊരു ചൈതന്യം! ആ കിലുക്ക് കേട്ടാൽ പരിശുദ്ധാത്മാവ് എങ്ങനെ ഇറങ്ങാതിരിക്കും? പക്ഷെ എങ്ങോട്ടാണ് ഇറങ്ങേണ്ടത്? ഈ അശുദ്ധിയിലേക്കോ? അവിടേക്ക് ഇറങ്ങുന്നതാണോ പരിശുദ്ധാത്മാവ്? ദൈവനാമത്തെ തുച്ഛീകരിക്കുന്ന കപടഭക്തി! ജീവനുണ്ടെന്ന് കാണിക്കുവാൻ വെടിയും കുടയും കൊട്ടും കുരവയും എല്ലാം ഉണ്ട്. പക്ഷേ ജനം ദൈവത്തിൽ നിന്നും ദൈവവഴികളിൽ നിന്ന് പോലും വളരെ ദൂരത്തിലായിരുന്നു. പ്രിയ സുഹൃത്തെ, ദൈവനാമത്തെ തുച്ഛീകരിക്കുന്ന എന്തെങ്കിലും പ്രവർത്തനം താങ്കളുടെ ജീവിതത്തിലുണ്ടോ? ഏഴാം വാക്യത്തിൽ, നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു? യഹോവയുടെ മേശ നിന്ദ്യം എന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. ദേവാലയത്തിലേക്ക് മുടങ്ങാതെ പോയിരുന്ന അവർക്ക് എങ്ങനെ ദൈവനാമം തുച്ഛീകരിക്കുവാൻ കഴിയും? ദൈവം തന്നെ അത് അവരുടെ മുൻപിൽ വിശദീകരിക്കുന്നു. നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കുന്നു. യാഗപീഠത്തിന്മേൽ അർപ്പിച്ചതായ യാഗവസ്തുവാണ് ഭോജനം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നതെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ഭോജനയാഗം എന്ന് നാം പറയുന്നത് തന്നെയാകുന്നു അത്. അതൊരു മൃഗത്തെ യാഗം കഴിക്കുന്നതാണ്. താൻ ഇവിടെ സംസാരിക്കുന്നത് ഈ പറഞ്ഞത് തന്നെയാകുന്നു എന്ന് അടുത്ത വാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ദൈവം പറയുന്നത് അവരുടെ യാഗങ്ങൾ മലിനമായിരുന്നു, അശുദ്ധം. പക്ഷേ അവർ അത് അംഗീകരിക്കുകയില്ല. അവർ ചോദിക്കുന്നത് ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്നത്രേ. അവർ അത്രയ്ക്ക് നല്ലവരായിരുന്നിട്ടും ദൈവം അങ്ങനെ പറഞ്ഞതിനാലാണ് അവർക്ക് നീരസം. ദൈവത്തെ മലിനപ്പെടുത്തുകയോ അല്ല, ഇത് സത്യമാണെങ്കിൽ വളരെ ഗൗരവമായ ഒരു കുറ്റം തന്നെയാകുന്നു. പക്ഷേ അവരുടെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ അവർ തള്ളിക്കളഞ്ഞു. അല്ല, ഞങ്ങൾ എന്തു കുറ്റം ചെയ്തെന്നാണ് ഈ പറയുന്നത് എന്നായിരുന്നു അവരുടെ ചോദ്യം. ദൈവം സംസാരിക്കുന്നതെന്തെന്ന് അവന് തന്നെ അറിയില്ല എന്ന ഭാവത്തിലാണ് ഈ മനുഷ്യരുടെ സംസാരം. ഇതൊന്നും ഞങ്ങളെക്കുറിച്ചല്ല, ആള് തെറ്റി പറയുകയായിരിക്കുമെന്ന് അഭിനയിക്കുന്നത് കണ്ടിട്ടില്ലേ? അതാണ് ഇവിടുത്തെ ഭാവം. എന്നിട്ട് ദൈവം അവരോട് പറയുന്നു, യഹോവയുടെ മേശ നിന്ദ്യം എന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. അവർ പറഞ്ഞു, യഹോവയുടെ മേശ നിന്ദ്യമാണെന്നേ. ഇത് പറഞ്ഞിട്ട് അവർ അത് തള്ളിക്കളഞ്ഞു. അവരുടെ പ്രവർത്തനവും അവർ അതിനോട് പെരുമാറിയതും അവർ അതിനെ തള്ളിക്കളഞ്ഞു എന്ന് വ്യക്തമാക്കി. അടിമകളായിരുന്ന രാജ്യത്തു നിന്നും സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്ന് സുരക്ഷിത സ്ഥാനങ്ങളിൽ തമ്പടിച്ചിരുന്ന യഹൂദ ശേഷിപ്പിനോടാണ് ദൈവം സംസാരിക്കുന്നത്. വളരെയധികം സന്തോഷത്തോടുകൂടെ അവർ ഇപ്പോൾ ആയിരിക്കുകയാണ്. ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. 100 വർഷത്തിൽ കൂടുതലായി അവർ മടങ്ങി വന്നിട്ട്. അടിമത്വവും പ്രവാസവും എല്ലാം പഴയ കഥകളായി. ദേശത്തെല്ലാം സമ്പൽ സമൃദ്ധി, ജീവിക്കുവാൻ നല്ല സുഖം. ആ സാഹചര്യത്തിൽ അവർ സ്വയം പര്യാപ്തതയും നേടിക്കഴിഞ്ഞു. പഴയ ബുദ്ധിമുട്ടുകളും ഇല്ലായ്മകളും എല്ലാം മറന്നു. അതൊക്കെ ഞങ്ങളുടെ അപ്പച്ചന്മാരുടെ കാലത്തായിരുന്നല്ലോ. അവർക്കിന്നൊരു ദേവാലയമുണ്ട്. അതിനകത്തെ സകല ആചാരക്രമങ്ങളിലൂടെയും അവർ മുറതെറ്റാതെ പോകുന്നുണ്ട്. പക്ഷേ അവർ യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നും വളരെ വിദൂരതയിലാണ്. ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ഒരു കൂട്ടം ജനം. ദൈവം അവരെ ഓരോന്ന് കാണിച്ച് അവരോട് സംസാരിക്കുമ്പോൾ ഒരുതരം നിർമര്യാദയോടെയാണ് ദൈവത്തോട് മറുപടി പറയുന്നതും പ്രവർത്തിക്കുന്നതും. ഒരുപക്ഷെ ഇവിടെ നിങ്ങൾക്കും റേഡിയോ ഓഫ് ചെയ്യുവാൻ തോന്നുന്നുണ്ടാകുമില്ലേ? കാരണം ഇനിയും ദൈവം പറയുവാൻ പോകുന്നത് വേദനിപ്പിക്കുന്നതാണ്, കുത്തുന്നതാണ്. 8 നിങ്ങൾ കണ്ണുപൊട്ടി ഇതിനെ യാഗം കഴിപ്പിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. നിങ്ങൾ മുടന്തും ദീനവുമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല. അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക. അവൻ പ്രസാദിക്കുമോ, നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ കണ്ണുപൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. നിങ്ങൾ മുടന്തും ദീനവും ഉള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല. ഈ പറഞ്ഞിരിക്കുന്ന തർജ്ജിമയേക്കാൾ കുറെ കൂടി വ്യക്തമായി എനിക്ക് തോന്നുന്നത്, നിങ്ങൾ കണ്ണുപൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് തിന്മയല്ലേ? നിങ്ങൾ മുടന്തും ദീനവും ഉള്ളതിനെ അർപ്പിച്ചാൽ അതും തിന്മയല്ലേ? നിങ്ങൾ മുടന്തും ദീനവും ഉള്ളതിനെ അർപ്പിച്ചാൽ അത് തിന്മയല്ലേ എന്ന്. കാരണം ഇവിടെ വ്യക്തമായി രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. മൃഗങ്ങളെ യാഗം കഴിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നതെന്ന് വ്യക്തമാണല്ലോ. ആദ്യമേ തന്നെ ദൈവം ഇസ്രായേലിനോട് വ്യക്തമാക്കിയ ഒരു കാര്യം എന്തെന്നാൽ, ഏതെങ്കിലും വിധത്തിൽ ഊനമുള്ളതിനെയോ അശുദ്ധമായതിനെയോ ഒന്നും ദൈവത്തിന് യാഗമർപ്പിക്കരുത് എന്നാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ, താങ്കൾ പഴയ തുണികൾ പാവങ്ങൾക്ക് കൊടുത്താൽ അതിന് ദൈവത്തിങ്കിൽ നിന്നും വലിയ പ്രതിഫലം വല്ലതും കിട്ടുമെന്ന് കരുതരുത്. എന്നെ തെറ്റിദ്ധരിക്കരുത്, താങ്കൾ കൊടുക്കുന്ന പഴയ തുണികൾ ആണെങ്കിലും സംഘടനകൾ അത് പ്രയോജനപ്പെടുത്തും കേട്ടോ. പക്ഷേ അത്തരത്തിലുള്ളത് കൊടുക്കുമ്പോൾ ദൈവത്തിന് താങ്കൾ ഏതോ ചെയ്യുന്നു, ത്യാഗപൂർവം കൊടുക്കുന്നു എന്ന് ചിന്തിക്കരുത്. ദൈവം ആ ജനത്തിന് നൽകിയ നിർദ്ദേശം തന്നെ ശ്രദ്ധിച്ചാട്ടെ. ലേവ്യ പുസ്തകം 22:20 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം അവരോട് പറയുകയാണ്. ലേവ്യ 22:20 മുതൽ, ഊനമുള്ള യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുത്, അതിനാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല. ഒരുത്തൻ നേർച്ച നിവർത്തിക്കായിട്ടോ സ്വമേധാദാനമായിട്ടോ യഹോവയ്ക്ക് മാടുകളിൽ നിന്നാകട്ടെ ആടുകളിൽ നിന്നാകട്ടെ ഒന്നിനെ സമാധാന യാഗമായിട്ട് അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകുവാൻ തക്കവണ്ണം ഊനമില്ലാത്തതായിരിക്കണം, അതിനൊരു കുറവും ഉണ്ടായിരിക്കരുത്. കുരുട്, ചതവ്, മുറിവ്, മുഴ, ചൊറി, പുഴുക്കടി എന്നിവയുള്ള യാതൊന്നിനെയും യഹോവയ്ക്ക് അർപ്പിക്കരുത്. ഇവയിൽ ഒന്നിനെയും യഹോവയ്ക്ക് യാഗപീഠത്തിന്മേൽ ദഹനയാഗമായി അർപ്പിക്കരുത്. അവയവങ്ങളിൽ ഏതെങ്കിലും നീളം കൂടിയോ കുറഞ്ഞോ ഇരിക്കുന്ന കാളയെയും കുഞ്ഞാടിനെയും സ്വമേധാദാനമായിട്ട് അർപ്പിക്കാം, എന്നാൽ നേർച്ചയായിട്ട് അത് പ്രസാദമാകിയില്ല. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ ക്രിസ്തുവിന്റെ ചിത്രമാകുന്നു യഥാർത്ഥത്തിൽ അവർ അർപ്പിച്ച യാഗം എന്നത്ര ദൈവം അവരോട് പറയുന്നത്. ഏതെങ്കിലും വിധത്തിൽ ഊനമുള്ള ഒരു യാഗം ക്രിസ്തുവിന് മാനഹാനി വരുത്തുന്നതാണ്. ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർ കണ്ടില്ലെന്ന് ആ ഭാവം അങ്ങനെ വന്നാൽ അവർക്ക് വേണ്ടി ആവർത്തന പുസ്തകത്തിൽ ദൈവം വീണ്ടും അത് വിശദീകരിച്ചിട്ടുണ്ട്. 15:21 നാം വായിക്കുന്നത്, എന്നാൽ അതിന് മുടന്തോ കുരുടോ ഇങ്ങനെ വല്ല ഊനവും ഉണ്ടായിരുന്നാൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് അതിനെ യാഗം കഴിക്കരുത്. ഇനി മലാക്കിയുടെ സമയത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇങ്ങനെയാണ്. എഫ്രയീം മലനാട്ടിൽ ജീവിച്ചിരുന്നതായ ഒരു മനുഷ്യനെ പറ്റി ചിന്തിക്കുക. ഞാൻ എൻ്റെ ഭാവനയിൽ നിന്ന് പറയുന്നതാണ് ഈ സംഭവം, അല്ലാതെ അങ്ങനെ നടന്നു എന്നെങ്ങും എഴുതി വെച്ചിട്ടില്ല. ഈ എഫ്രയീം മലനാട്ടിൽ ജീവിച്ചിരുന്ന ഈ മനുഷ്യൻ, അവന് കന്നുകാലി പ്രദർശനമുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി മനോഹരങ്ങളായ സമ്മാനങ്ങൾ നേടിക്കൊടുത്ത ഒരു കാളയുണ്ടായിരുന്നു എന്നിരിക്കട്ടെ. എവിടെ ചെന്നാലും ഈ കാളയ്ക്കായിരുന്നു ഫസ്റ്റ്. പക്ഷേ ഈ കാളയ്ക്ക് ഒരു ദിവസം ദീനം പിടിച്ചു. മൃഗ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഓ, ഒരു രക്ഷയില്ല, ഇത് ചത്തുപോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് ആ മനുഷ്യൻ തൻ്റെ രണ്ട് വേലക്കാരെ വിളിച്ചിട്ട് പറയുകയാണ്, എത്രയും പെട്ടെന്ന് ഒരു ലോറി കൊണ്ടുവന്ന് ഈ കാളയെ ദേവാലയത്തിൽ എത്തിക്കൂ, ഇതിനെ ഞാൻ യാഗം കഴിക്കേണ്ടതിനായി കൊടുക്കുവാൻ പോവുകയാണ്. ആ പ്രായം ചെന്ന കാളയെ പുരോഹിതൻ നോക്കിയപ്പോൾ മനസ്സിലായി അത് ആകെ ദീനം പിടിച്ചതാകുന്നു എന്ന്. പക്ഷേ അതിനെ യാഗം കഴിക്കാതിരിക്കുവാൻ പുരോഹിതന് നിവൃത്തിയില്ല. കാരണം ഈ മനുഷ്യൻ ആ നാട്ടിലെ സ്വാധീനമുള്ള ഒരു വ്യക്തിയാകുന്നു, നാട്ടിലെ പ്രമാണി. ഇയാൾ പറയുന്നത് പോലെ പുരോഹിതൻ നിന്നില്ലെങ്കിൽ വിവരമറിയും. പക്ഷേ ഈ മനുഷ്യന്റെ ത്യാഗത്തെക്കുറിച്ച്, അതായത് എല്ലായിടത്തും സമ്മാനം വാങ്ങുന്ന കാളയെ പള്ളിക്ക് കൊടുത്ത കാര്യത്തെക്കുറിച്ച് നാട്ടുകാർ അറിയുമ്പോൾ എന്തൊരു അഭിനന്ദനമാണെന്നറിയാമോ? നോക്കിക്കേ, ഇന്നിടത്ത് ഇന്നാർ എന്തൊരു മഹാമനസ്കനാണെന്നറിയാമോ? അയാൾ ദൈവത്തിന് കൊടുത്തത് എന്താണെന്ന് കണ്ടോ? ഭയങ്കര ദാനം തന്നെ. ആ ദേശം മുഴുവൻ അറിയപ്പെടുന്ന ഒന്നാന്തരം കാളയെ ദേവാലയത്തിൽ കൊടുത്തു. മലാക്കിയുടെ സമയത്ത് ജനങ്ങൾ ചെയ്തിരുന്നത് പോലെ ഇന്നും പലതും നടക്കുന്നുണ്ട്. അനേകരും ദൈവകാര്യങ്ങളിൽ താല്പര്യമുള്ളവരെന്ന് കാണുവാൻ, അല്ലെങ്കിൽ അങ്ങനെ സാധിക്കുന്നത് ഇപ്രകാരമാകുന്നു. അന്ത്യകാലത്ത് ജനങ്ങൾ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. ഇത് വിശുദ്ധ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അവർ ഭയങ്കര ഭക്തന്മാരായി നടിക്കും. ഇന്നത്തെ ഭക്തി എങ്ങനെങ്കിലും ഊതി വീർപ്പിച്ച് പുറമേ കാണിക്കുന്നതാണല്ലോ. അങ്ങനെയുള്ളവരെക്കുറിച്ച് പൗലോസ് പറയുന്നത് ഭക്തിയുടെ വേഷം ധരിക്കുക എന്നത്രേ. സംഗതി ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ചുരുക്കം. കണ്ടാൽ അങ്ങനെ തോന്നില്ല കേട്ടോ, മണവും നല്ലതിൻ്റേത് തന്നെയാണ്. പക്ഷേ അത് യഥാർത്ഥമായതല്ല. ഭക്തിയുടെ വേഷമുണ്ട്, പക്ഷേ ഒരു ഭക്തിയുമില്ല. മനുഷ്യർ വളരെയധികം ഭക്തി പ്രകടിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ദിവസങ്ങളാണല്ലോ ഇത്. അനേക ആഴ്ചകൾ വ്രതമനുഷ്ഠിച്ച് ഭക്തിപൂർവം ദൈവത്തെ ആരാധിക്കുന്നു. ഒരു വർഷത്തേക്കാണല്ല ഈ ഭക്തിയെല്ലാം. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഹൃദയത്തിൽ അഭക്തിയാണ് നിറഞ്ഞു നിൽക്കുന്നത്. സുഹൃത്തെ, ഭക്തിയുടെ വേഷമാകുന്നുവോ അതോ യഥാർത്ഥ ഭക്തിയാകുന്നുവോ താങ്കൾക്കുള്ളത്? ഭക്തിയുടെ വേഷം കൊണ്ട് ഒന്നും സാധിക്കുവാൻ പോകുന്നില്ല. അത് വെറും ശപിക്കപ്പെട്ട അവസ്ഥയാണ്. ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് യഥാർത്ഥ ഭക്തിയാകുന്നു. ആത്മാർത്ഥമായ ബഹുമാനം, മകനെന്നുള്ള ബന്ധമുണ്ടെങ്കിലേ ദൈവത്തെ പിതാവിനെ പോലെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും സാധിക്കും. അതെ, ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ ആ അവസ്ഥയിലായിട്ടുണ്ടോ? ക്രിസ്തുവിന്റെ അടുത്തേക്ക് വരൂ. കപടഭക്തി ഉപേക്ഷിക്കൂ. പൊള്ളയായ ആത്മീയതയെ വെടിയൂ. ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യൂ. ദൈവം തീർച്ചയായും ആ കാര്യത്തിൽ താങ്കളെ സഹായിക്കും.